കണ്ണൂർ ജില്ലയിലെ കിഴക്കൻ മലയോരത്തിലെ പ്രദേശമായ ചെങ്ങളായിയിലെ മുതിർന്ന കർഷകൻ ശ്രീ നാരായണേട്ടനുമായി നടത്തുന്ന ഒരു അഭിമുഖം. എത്ര വർഷമായി കൃഷി മേഖലയിൽ ഇങ്ങനെ തുടങ്ങിയിട്ട്, പിന്നെ പണ്ടത്തെ കൃഷിയും ഇപ്പോഴത്തെ കൃഷിയും തമ്മിലെന്താ വ്യത്യാസം?
പണ്ടത്തെ കൃഷി പഴയ നാടൻ വിത്തുകളാണ്,
പിന്നെ പണ്ടത്തെ കൃഷി ഇപ്പോൾ ആധുനികതയിൽ വന്നല്ല, പുതിയ വിത്തുകൾ വന്നു, പഴയ വിത്തുകളെല്ലാം പോയി. പണ്ട് കഴമ, നവര, തവളക്കണ്ണൻ എന്ന വിത്തുകളാണ് നടുക. അതായത് നമ്മൾ ആദ്യം, ഞാൻ ചെറുപ്പത്തിൽ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പം തുടങ്ങിയതാണ് കൃഷി. അഞ്ചാം ക്ലാസ് അല്ല, മൂന്നാം ക്ലാസ് പഠിക്കുമ്പോൾ പൈക്കൾ നോക്കാൻ പോയി കുത്തിരിക്കുന്നുണ്ട് കണത്തിൻ്റെ വരമ്പിൽ. അങ്ങനെ തുടങ്ങി. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ 2 മാസം പൂട്ടുമല്ലോ, അന്നേരം പിന്നെ കാലി കൂട്ടാൻ പോകാൻ തന്നെ പറയും. എന്നിട്ട് 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എന്നാ നാട്ടിപ്പണിക്ക് സ്ഥിരം കാലി കൂട്ടുക പണി. അങ്ങനെ കാലി കൂട്ടർ പണി, പിന്നെ സ്ഥിരം തൊഴിലായത്. പിന്നെ കൃഷിയിലോട് കൂടുതൽ പിന്നെ താല്പര്യം വന്നു. ഇത് അന്ന് ചെറുപ്പം മുതൽ ഇതിലാണ് വളരുന്നത്, അതുകൊണ്ട് അങ്ങനെ പോയി. പിന്നെ അച്ഛൻ്റെ പുറകെ തന്നെ കൃഷിയിൽ പോകാൻ തുടങ്ങി. പിന്നെ എല്ലാ കാലവും അങ്ങനെ ചെയ്യും. പിന്നെ പഴയ വിത്തുകൾ ഇപ്പോൾ ഇല്ല, നശിച്ചുപോയി. പുതിയ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളെല്ലാം വരാൻ തുടങ്ങി. അന്നേരം ആദ്യകാലത്ത് പിന്നെ അത് പിന്നെ രാസവളം ഇടാൻ പേടിയായിരുന്നു. രാസവളം നമ്മൾ ഇടൂല. അങ്ങനെ ഗ്രാമസേവകന്മാർ വന്നിട്ട് നമ്മളെ കാണാനും നമ്മളെ കണ്ടത്തിലേക്ക് പിന്നെ വളം വെച്ചായിട്ടും ഈ അമോണിയം സൾഫേറ്റെല്ലാം. അന്നേരം നെല്ലി ചോറായി തഴച്ച് വളരും. എന്നിട്ട് വയ്യ നെല്ലി മൂരാ പിന്നെ നല്ല വളർന്ന് വലുത് വീരിയാനാകുമ്പോൾ ഈ സേവകം വന്നിട്ട് പറയും, നിങ്ങൾ നെല്ലിയുണ്ടോ? രാസവളം ഇട്ടിട്ട് വലുതായി, ഇങ്ങനെ പണിയെടുക്കണം, അതുകൊണ്ട് രാസവള പ്രയോഗം നടത്തണം എന്ന് പറഞ്ഞിട്ട് അവർ അതിന് പ്രോത്സാഹനം തരും. അങ്ങനെ പിന്നെ രാസവളം ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ കൃഷി പഴയത് ഇങ്ങനെ, പിന്നെ അത് കുറച്ച് കൊല്ലം അത് അതുകൊണ്ട് പിന്നെ ഒരു തവളക്കണ്ണെന്ന വിധത്തിൽ പിന്നെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ തരാൻ തുടങ്ങി. കൃഷി ഗ്രാമസേവക മുഖാന്തരം ബ്ലോക്കിൽ നിന്ന് പിന്നെ തവളക്കണ്ണൻ വിത്ത് തരും, അത് തളിപ്പുറം തരാം. VTB 9 എന്ന് പറഞ്ഞിട്ടൊരു വിത്തുണ്ടായിരുന്നു, അത് തരാൻ തുടങ്ങി. അത് കൊണ്ടുവന്ന് പണിയെടുത്തു. പിന്നെ അത്യുൽപാദന ശേഷികളെ തൈ പിന്നെ അന്ന് ഇതെല്ലാം ഉണ്ടായിന്. പിന്നെ ആദ്യം പഴയ കാലത്ത് നമുക്ക് നവര, തവളക്കണ്ണൻ, കഴമ, വള്ളിയാറിൽ, ഓടച്ചൻ, കണ്ട കണ്ണ് ഇങ്ങനെ കണ്ട സാധനം ഉണ്ടായിരുന്നു ഒരുപാട് വിത്തുകൾ. പിന്നെ പറമ്പൻ വിത്തുകളുണ്ട്, പനക്കൃഷി ചെയ്യുന്ന, പിന്നെ വായ കൃഷി, സോമൻ, പിന്നെ കരിഞ്ചന്തനം പറഞ്ഞിട്ട് പല വിത്തുകളും ഉണ്ടായിരുന്നു. ഓരോരുത്തരോ പേരിടുന്നതാണ്. പനക്കൃഷി പിന്നെ പെരി വിത്ത് എന്നെല്ലാം പറഞ്ഞിട്ട് പനക്കൃഷിയുണ്ട്, അതും ഒരുപാട് കാലം ചെയ്തേ. പിന്നെ ചെയ്തത് പിന്നെ ഈ പഴയതെല്ലാം പോയ ശേഷം അത്യുൽപാദനശേഷിയിൽ വിത്ത് വരാൻ തുടങ്ങി. പിന്നെ അത് വളർന്നു. അന്നേരം പിന്നെ ആദ്യകടെ വന്നത് കൾച്ചർ 28 എന്ന് പറഞ്ഞൊരു വിത്തുണ്ടായിരുന്നു. അത് നല്ലതരം വിത്താണ്. നമ്മളിപ്പോൾ നമ്മളെ പഴയ പുഞ്ചൻ്റെ അരിക്കലേതിൻ്റെ അതുപോലെ തന്നെ ഒരു സംവിധാനമായിരുന്നു അത്. പിന്നെ വന്നു, പിന്നെ പിന്നെ ഈ തവളക്കണ്ണ് വന്നു, കങ്ങും പൂക്കര വന്നു, പിന്നെ IR 8 വന്നു. പിന്നെ IR 8 വന്നതിന് ശേഷം അതൊന്നും ചെയ്തു ഞാൻ. IR 8 ഒരു കിലോ വിത്തിന് 100 സെർ നെല്ല് ഉൽപ്പാദിപ്പിച്ചായിരുന്നു അന്നേരം ആ തോടിൽ. അതായത് നമ്മൾ കൃഷിയിൽ വെച്ചാൽ അത്യധികം താല്പര്യമാണ്. അന്ന് നമ്മൾ നാടമ്പളം ആലവളം ഇഷ്ടംപോലെ കോരിക്കൊണ്ട് വരാനുണ്ട്, അതിൻ്റെ കൂടുതൽ രാസവളം പ്രയോഗിച്ചു. അങ്ങനെ അത് അത്രപ്പോലെയായി. പിന്നെ രാസവളം ഉപയോഗിച്ച് കണ്ട മരവിക്കാൻ തുടങ്ങി. പിന്നെ രാസവളം മാത്രമല്ല കണ്ടത്തിൽ ഗുണമില്ല, മണ്ണിൻ്റെ ഘടന മാറി. ഇപ്പോൾ പുതിയ വിത്തുകൾ ഓരോന്ന് അശ്വതി മുതൽ ഇത് പിന്നെ രേവതി വരെയുള്ള നക്ഷത്രത്തിൻ്റെ പേരിലെ വിത്തുകൾ കംപ്ലീറ്റ് വന്നു. ഇപ്പം വിത്തുകളില്ല, ഒന്നും ഇല്ലാണ്ടായി. ഇപ്പം ഒരു കുറച്ച് കാലമായിട്ട് നിലനിൽക്കുന്നത് ആതിര വിത്താണ്. ആതിര, ജ്യോതി, ചായ എന്നെല്ലാം പറഞ്ഞ വിത്തുകളുണ്ട്. അതിപ്പം ഈ ആതിര വിത്ത് തന്നെ ഒരു വിത്ത് നമ്മൾ തുടർച്ചയായിട്ട് പണിയെടുത്താൽ അതിൻ്റെ ഒരു ഇത് മാറും, ഘടന മാറും. ഒരു കൊല്ലം വേണം, 2 കൊല്ലം, 3ാമത്തെ കൊല്ലം ആകുമ്പോഴേക്ക് 3 അട്ടി വളരുന്ന രൂപത്തിലാകും. ഇപ്പോൾ പരാഗണം നടക്കുന്നത് നമ്മൾ അതിൻ്റെ ഈ ഘടന മാറും. പരാഗണം നടക്കുമ്പോൾ പിന്നെ നമ്മളെ മറ്റൊരു 4 പുറത്തുള്ള എന്ന് പറഞ്ഞാൽ ആ വിത്തിൻ്റെ ഘടന മാറി. ഒരു 3 കൊല്ലം കൃഷി ചെയ്യുമ്പോഴേക്ക് ആ വിത്ത് പോകും. പിന്നെ അത് ഉപയോഗിക്കാൻ കൊള്ളാത്ത രൂപത്തിലാണ് ആയിത്തീരുന്നുണ്ട്. പിന്നെ ഇപ്പം തുടങ്ങിയ രാസവളം ഉപയോഗിക്കരുത്, മറ്റേ ജൈവവളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് വെച്ചാൽ വന്നു. ഇപ്പോൾ പഴയ വിത്തുകൾ മുഴുവൻ നശിച്ചു, പുതിയ വിത്തുകളും നാശത്തിലേക്കാണ് പോകുന്നു. ഇത് നന്നാകുന്നൊന്നുമില്ല. പുതിയ വിത്ത് 2-3 കൊല്ലം കഴിയുമ്പോൾ അതിൻ്റെ ഈ ഇതല്ലേ സങ്കരീനങ്ങളല്ലേ, അതുകൊണ്ട് അതും നഷ്ടപ്പെടാനാണ് പോകുന്നത്. ഇപ്പം കൃഷിൻ്റെ കാര്യത്തിൽ പിന്നെ സർക്കാർ കുട്ടി ഘോഷിക്കുന്നുണ്ടെങ്കിലും പിന്നെ അതിൻ്റെ ഉൽപാദനത്തിൽ വളരെ ഗണ്യമായ നഷ്ടം വരാനാവും. അങ്ങനെയാണ് എൻ്റെ നമ്മൾ വീക്ഷണത്തിൽ കാണുന്നത്. എന്നാണ്ട്
പണ്ട് ഈ കൊയ്ത്ത്, ഈ ഉത്സവം, കുറേ കുറേ കാര്യങ്ങൾ ഉണ്ടായില്ലേ കൊയ്ത്ത് ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട്? കുറേ എന്തെല്ലോ നിറ അങ്ങനെ പുത്തരി എന്നെല്ലാം പറഞ്ഞിട്ട്, അതിനെ കുറിച്ചൊന്നും അറിയോ?
പണ്ട് പിന്നെ നിറകുത്തരി, നിറകുത്തരി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇത് കണ്ടത്തിൽ വളയുന്ന വിരിയുന്ന കതിരി, അത് വളയാൻ നിൽക്കൂല, അത് ഈ പച്ചക്കതിരായിരിക്കും. അരി നിറയാതെ കതിര് നിറകുത്തരിക്ക് നിറ കൊണ്ടുവന്ന് വീടുകളിലെല്ലാം അടിച്ച് തെളിച്ച് വൃത്തിയാക്കി ചാണകം തേച്ച് എല്ലാം ഭംഗിയാക്കി, പിന്നെ നിറവലെന്ന് പറഞ്ഞിട്ട് 10 ഇലകളുണ്ട് പറിക്കാൻ. ആ ഇലകളെല്ലാം മറച്ചു കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് 10 ഇലെന്ന് വെച്ചാൽ ജാതിച്ചപ്പ് പറയുമ്പോൾ പിന്നെ വട്ടപ്പിരഞ്ചപ്പ്, തൃപ്പിരഞ്ചപ്പ്, മാവില, പ്ലാവില, പിന്നെ ഇരുവള്ളി, ഇരുവള്ളി, പൊരുവള്ളി എന്ന് പറഞ്ഞിട്ട് ഒരു 10 തരം ഇലയുണ്ട്. അത് അതിലെല്ലാം ചുരുത്തിക്കെട്ടി എന്നിട്ടാണ് ഈ ഓരോ ദിക്കും നമ്മൾ പിന്നെ പഠിക്ക് അകത്ത്, പിന്നെ അടുക്കളയിൽ, പിന്നെ എല്ലാ സ്ഥലത്തും, പിന്നെ സേറ് കാസേറ് പറ, പിന്നെ ഇതെല്ലാം കൊണ്ടുപൊട്ടിക്കും ഈ ഈ കതിര്. അതാണ് നിറവുത്തരിൻ്റെ. അതിന് വീട്ടിൽ ചെറിയ സദ്യയിലാകെ പറഞ്ഞത് അതങ്ങനെ പോയി. പിന്നെ പുത്തരി എന്ന് പറഞ്ഞാൽ ഒന്ന് കൊയ്ത്ത് കഴിഞ്ഞ് കൊയ്ത് ആദ്യം നെല്ല് കൊണ്ടുവന്നാൽ വേഗം കൊണ്ടനെ അത് മുറിച്ച് നെല്ലാക്കി നെല്ല് ഉണക്കി പുഴുങ്ങി ഉണക്കി കുത്തി കുറച്ച് പുഴുങ്ങലരിയും കുറച്ച് ഉണങ്ങലരി പച്ചരി ആക്കി അതന്ന് വിഭവസമൃദ്ധമായ സദ്യ ആക്കും. അന്നേരം പിന്നെ കറികൾ ഒരുപാട് വെക്കും, ഒരുപാട് കറികൾ, പിന്നെ എരിച്ച്, പിന്നെ നാരങ്ങ പച്ചരി, പിന്നെ അവിയൽ കൂട്ടുകറി, താളൻ ഓലൻ, ഇങ്ങനെയുള്ള പിന്നെ കറികളെല്ലാം ഉണ്ടാക്കും. ഈ പുതിയ അരി കൊണ്ട് പായസം വെക്കും. അങ്ങനെ വീട്ടിൽ നല്ല വിഭവസമൃദ്ധമായ സദ്യ ആയിരിക്കും. അന്നാണ് വയറു നിറച്ച് ചോറും പണ്ട് പുത്തരി അയച്ച്. അതാണ് പുത്തരിൻ്റെ ഒരു പുതിയ നെല്ല് കൊണ്ടുവന്നത്. അത് നമ്മുടെ അടുത്ത് മാത്രമല്ല, നമ്മുടെ അടുത്ത് 40 പിന്നെ അവർക്കൊന്നും ഇല്ലാതെയൊക്കെ നമ്മൾ നെല്ല് കൊടുക്കും. നമ്മൾ കൊണ്ടുവന്ന അവിടെ നമ്മൾ കുത്തുന്നതിന് മുമ്പ് അന്ന് ആ സമയത്ത് തന്നെ അയലക്കത്തെ വീട്ടിൽ നെല്ലില്ലാതെ വീട്ടിലെല്ലാം നെല്ല് കൊടുക്കും. അവർ നമ്മളെ കൂട്ടത്തിൽ പുത്തരി കൊണ്ടുവന്നു. അധികം ചിലപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ സമയത്താണ് അതിനൊന്നും കാത്തുക്കാൻ നേരില്ലാതെയാണ് നേരത്തെ ഉത്തരി ഉണ്ണ ഓണത്തിന് മുമ്പേ. എന്നിട്ട് ഉത്രാടായിട്ടാണ് അധികം നമ്മൾ ഉത്തരി ഉണ്ണ. പിന്നെ നമ്മൾ പുതിയ നെല്ല് അങ്ങനെ ഇങ്ങനെ കുത്തിന്ന് പറയതാവും. അതാണ് പുത്തരി. നിറയും പുത്തരിയും കഴിഞ്ഞു. ഇനി എന്നാണ്ട്
പണ്ടത്തെ അത്രയും വിളവിപ്പം കിട്ടുന്നുണ്ടോ?
പണ്ടത്തെ വിളവിനെ അപേക്ഷിച്ച് നോക്കിയാൽ ഇപ്പോൾ ഉണ്ട്, ഉൽപ്പാദനം കൂടുതലുണ്ട്. പക്ഷേ അതിനനുസരിച്ചിട്ട് ദ്രോഹങ്ങളും ഉണ്ട്. പണ്ട് നമ്മൾ കായമതിലുണ്ട്, ഒരു സൂക്കോടില്ല, വേണ്ടി മരുന്നടിക്കണ്ട, വേറെ ഒന്നും ചെയ്യണ്ട. ഇപ്പം നമ്മൾ കണ്ടത്തിൽ പിന്നെ ഒഴുകുമ്പോൾ തന്നെ നെല്ലിൻ്റെ മണ്ണിൻ്റെ ഘടന മാറിയില്ലേ, പുളിപ്പ് വന്നു. അപ്പോൾ കുമ്മായം കൊണ്ടിടണം, കുമ്മായം, വേപ്പ് മുണ്ണാക്ക്, ഇങ്ങനെയുണ്ട് ഇത്യാദികളെല്ലാം ഇപ്പം കണ്ടത്തെ കൊണ്ടിട്ടാണ് പണിയെടുക്കുന്നത്. രാസവളം ഇപ്പം നമ്മൾ ഉപയോഗിക്കലേയില്ല. പിന്നെ ജൈവവളത്തിനകത്ത് ഇപ്പം പശുവില്ലാത്തത് കൊണ്ട് ജൈവവളവും പോയി. അപ്പോൾ ഇന്ന് ഈ കഴിഞ്ഞ വളം വരെ ഉണ്ടായിരുന്നു, പിന്നെ വരുന്ന വളത്ത് തന്നെ ജൈവവളം പൈസ കൊടുത്ത് കൊടുക്കേണ്ടി വരും. അവസ്ഥ ഇപ്പം പശുവില്ല, പശുവിനെ വളർത്തിക്കാനാകുന്നില്ല. ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് പശുവിനെ ഒന്നും വളർത്താനാകുന്നില്ല. അങ്ങനെ പോയി രാസവള പ്രയോഗം വന്നതിനോടെ കണ്ടത്തിൻ്റെ ഘടന മാറി, നെല്ലിൻ്റെ മണ്ണിൻ്റെ. അതിപ്പം അതാണിപ്പം സർക്കാർ തലത്തിൽ വരുന്നത് ജൈവ കൃഷി ഇതൊക്കെ വരുന്നിപ്പം. പഴയ സ്ഥലത്തേക്ക് തന്നെ പൂവ് തിരിച്ചു പോവുകയും വിത്തും പഴയ സ്ഥലത്തേക്ക് തന്നെ ഇങ്ങനെ ഇതേ തോത് പോവുകയാണെങ്കിൽ പോവും. ഈ പുതിയ വിത്തുകളൊന്നും നിലനിൽക്കുന്നില്ല. 2-3-4 കൊല്ലം കഴിയുമ്പോഴേക്ക് അതിൻ്റെ ഘടന മാറി, അതുകൊണ്ട് അത് പോയി. അപ്പോൾ അന്നത്തേനക്കാണി ഉൽപ്പാദനം കൂടുതലുണ്ടെങ്കിലും അതിനേക്കാണി കൂടുതൽ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അനുഭവിക്കുന്നുണ്ട് ഈ ഇതായതുകൊണ്ട്. പണ്ട് ഒന്നും പണ്ട് പണക്കൃഷി, പണക്കൃഷിയിലില്ലാതെ സാധനമില്ല. എല്ലാ സാധനവും നെല്ല്, നെല്ല് വാളുമ്പം വാണ കൂടുതൽ ചോളം, തോര, ഇതെല്ലാം കൂടെ വിത്തിൻ്റെ വെച്ച് കൂട്ടി പെരക്കിയിട്ടാണ് നമ്മൾ വിത്ത് വതക്കുക. വിത്ത് വതച്ച് കളച്ച് ഇതാക്കി അതിൻ്റെ കൂട്ടത്തിൽ ചാമ, മുത്താറി, തേന, പിന്നെ പച്ചക്കറി വിത്തുകൾ, പച്ചക്കറി വിത്തുകൾ, വെള്ളരി, കയ്പ, പിന്നെ ഈ കക്കിരി, കുമ്പളം, ചരം, ചരങ്ങിയില്ലേ, നിങ്ങൾക്ക് കുത്തിയിരുന്ന പോലെ ഉണ്ടാവും, അത് ഈ അവരെല്ലാം ഉണ്ടാവും, ഓരോ ചരങ്ങ, ഇതെല്ലാം കൊണ്ട് നടും കൂട്ടത്തിൽ. പയർ, പയർ എന്ന് വെച്ചാൽ പയർ ഒരു വെറുപ്പയർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിൻ്റെ ഒരു ഒരു ഒരുപാട് ചപ്പ് പൊരിക്കാനുണ്ട്, അതിൻ്റെ ഇല വറച്ചുകൊണ്ടിരും, പിന്നെ അതിൻ്റെ മാളും വറച്ചുകൊണ്ടിരും വയ്യ. അങ്ങനെ പണത്തിലില്ലാത്ത സാധനമൊന്നാണ് ചോളം, തോര, മുത്താറി, ചാമ, തേന, പച്ചക്കറികൾ, ഇതെല്ലാം പണത്തിലുണ്ടാവും. അതിന് ഓരോ സമയത്താണ്, നെല്ല് മുറന്നു കഴിഞ്ഞു, നെല്ല് മുറന്നു കഴിഞ്ഞ് ഒരുമാതിരി ആകുമ്പോഴേക്ക് മുത്താറി കൊയ്യാനായി. മുത്താറി കൊയ്ത് കൊണ്ടുവന്നു, മുത്താറി കൊയ്ത് കൊണ്ടുവരുമ്പോൾ ആദ്യം അതിൻ്റെ അതിർ വിത്തിരുന്ന് പറഞ്ഞിട്ടുണ്ട് ചാമയിടും. ചാമ ആദ്യം മുറന്നെടുക്കും, അത് കഴിഞ്ഞ് നെല്ലും വരും. അത് കഴിഞ്ഞിട്ട് മുത്താറി വരും. മുത്താറി കഴിഞ്ഞിട്ടാകുമ്പം തോര, പിന്നെ ഈ ഇപ്പം തോര കുത്തുണ്ട്, ഈ വൃശ്ചികമാസം, വൃശ്ചികമാസം തോര കുത്തുക. തോര കുത്തിക്കൊണ്ടുവന്ന് കാലത്തിലിട്ട് ഉണക്കി തച്ച് പോലെയാക്കി അത് അത് തിന്നു. പിന്നെ അത് കഴിയുമ്പോഴേക്ക് ചോളം കുത്താനായി, ഇതിന് മകരത്തിലാണ് ചോളം കുത്തുക. അങ്ങനെ ചോളം ഇങ്ങനെ കുത്തിക്കൊണ്ടുവന്ന് കളത്തിലിട്ട് ഉണക്കി തച്ച് അത് പിന്നെ കുറേ നമുക്ക് വീടുന്ന തിന്നും, ബാക്കി ഇവിടെ കൊണ്ട് കൊടുക്കും, അന്ന് നിസ്സാര പൈസ കിട്ടും. എന്നാലും ഈ ചോളവും തോരയും മുത്താറിയും മുത്താറിയും ചോളവും നമ്മൾ ഇടിച്ചിട്ട് നമ്മൾ പലഹാരങ്ങൾ ഉണ്ടാക്കും, പൊടിയാക്കിയിട്ട് അത് വെച്ചിട്ടും തിന്നു. അങ്ങനെ തീറ്റയ്ക്ക് യാതൊരു മുടക്കവുമില്ല, പക്ഷേ എങ്കിലും കാശുണ്ടാവില്ല കൈമ്പിടി. ഇതാണ് അന്നത്തെ പഴയത്.
പണ്ട് ഉപയോഗിച്ച ജൈവവളങ്ങൾ ഏതല്ല?
പണ്ട് ഉപയോഗിച്ച ആളുകളും പിന്നെ ജൈവവളം കാര്യമായിട്ട് പിന്നെ ചാണകവളം. മിക്ക കൃഷിക്കാരൻ്റെ അടുത്തും പശുക്കളുണ്ട്, നമ്മുടെ അടുത്ത് മൂരികളുണ്ട്, മൂരികളും പശുക്കളും ഉണ്ട്. ഒരാളെ നിറയെ എന്തോ അഞ്ചും പത്തും പശുക്കളും മൂരുകളായിട്ടുണ്ടാവും. ചാണകത്തിന് സമയമില്ല. ആലക്കുണ്ടിൽ പിന്നെ ഈ തോല് തറച്ചിടും, തോല് ചവറ് വച്ചല തറച്ചിട്ട് ചാണകം കൂടെ കൂട്ടി പെരക്കിയിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒന്നുപോലെ കൂട്ടും വളം. പിന്നെ കണ്ടത്തില കാലി കൂട്ടിയാൽ തോലിട്ടു, ആദ്യം തോലിട്ട് തറച്ച് ആടെ ഇടയിൽ കൂട്ടും കണ്ടത്തില്. നിന്റെ എൻ്റെ വീട്ടിൽ ഞാൻ നേരത്തെ കണ്ടിട്ടില്ല
അല്ലേ, ഇല്ല
എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ നമ്മൾ വഴത്താണ് തോല് തറച്ച് ഇങ്ങനെ കുന്നു കൂട്ടും. എല്ലാവർക്കും കൂട്ടും. അത് കഴിഞ്ഞ് പുഞ്ചക്കാണെങ്കിൽ വേനിക്കാലം ഒന്നാം വിളക്കാണെങ്കിൽ ആദ്യം നേരത്തെ വേനിക്കാലേ കൊണ്ടിട്ട് തറച്ച് പിന്നെ കണ്ടത്തിൽ നിറയെ വാരിപ്പാറ്റി ഉഴുത് മറച്ച് ശരിയാക്കും. പിന്നെ ഉണക്കിയപ്പം വരിക്കൊണ്ടുള്ളൂ, ഉണങ്ങിയപ്പ് വളർത്തുന്നില്ല. പിന്നെ ബ്രാഹിൻ്റെ മാഹിന്തിയെല്ലാം ചപ്പലും വരിക്കൊണ്ടുള്ളൂ. പിന്നെ തോലിട്ട് തറച്ചത് അങ്ങനെ രണ്ടാം വിളയാകുമ്പം പിന്നെ ഒന്നാം വിള മുറന്ന് കഴിഞ്ഞ ഉടനെ തോലിടും കണ്ടത്തിൽ. തോലിട്ടും അത് തറച്ച് കടയിടെ കൂട്ടി പിന്നെ ഒരു ആദ്യം ഒരു ചാല് വന്നു, പിന്നെ രണ്ടാമത്തെ ചാല് വന്നു, രണ്ടാമത്തെ ചാല് വന്ന് വരമ്പ് വെച്ചു. ഒന്നാമത്തെ ചാല് വന്ന് കൊണ്ട് വരമ്പ് പൊളിക്കും, രണ്ടാമത്തെ ചാല് വന്നിട്ട് വരമ്പ് വെക്കും. വരമ്പ് വെച്ച് ഉണങ്ങുമ്പോഴേക്ക് ഈ തോലെല്ലാം ഇങ്ങനെ അമിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അതിങ്ങനെ വാരി കണ്ട നിറച്ച് വെതറി കാലി കൂട്ടും. അങ്ങനെ രണ്ട് മൂന്ന് ചാല് വരുമ്പോഴേക്ക് കണ്ടത്തിന് ഇതാവും. പിന്നെ ഒരു രണ്ട് ചാല് ആദ്യം വരും, പിന്നെ ഒരു രണ്ട് ചാല്, ആരും കൂടെ ഒരു ഏഴ് ചാല് കണ്ടത്തിൽ വരും ആകുമ്പോഴേക്ക്. അതന്നെ വളായി. പിന്നെ ചാണകം കൊണ്ട് കടത്തിക്കൊണ്ടുള്ളൂ. ചാണകം ഇഷ്ടം പോലെ ചാണകം ഉണ്ട്, അന്നേരം ആളെ കൂട്ടി കടത്തിക്കൊണ്ടുള്ളു. ഇന്ന് ചാണകം കടത്താൻ ആളില്ല, ചാണകം ഉണ്ടാകെ തന്നെ ആൾ കൈ കൊണ്ട് തൊടൂല ആ അവസ്ഥയിലായി. അതുകൊണ്ട് ചാണകം പൈസ കൊടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ ആൾ കൈ കൊണ്ട് തൊടൂല. കണ്ടത്തിൽ കൊണ്ടൊരു വാരി കണ്ട നിറച്ചും വെതറാൻ അതിനാളെ കിട്ടൂല. നമ്മൾ തന്നെ കൈ കയ്യുന്ന ആൾ ഇപ്പം നമ്മൾ എന്നെ കൊണ്ട് കയ്യാണ്ടായി. കൈ രണ്ടാം വേള എനിക്ക് കൃഷി ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ സൂലുണ്ടായില്ലേ, വലിച്ചിട്ട് കിടന്നു. പിന്നെ ഇപ്പോൾ എണീക്കാൻ കയ്യാണ്ടായി.
ഈ കാലാവസ്ഥ മാറ്റം ഇല്ലേ, അത് വെള്ളം കൂടുന്നോണ്ടാണോ കുറയുന്നോണ്ടാണോ പ്രശ്നം വരുന്നത്? ഇപ്പം
വെള്ളം ഇല്ലാത്ത പ്രശ്നമുണ്ട്,
ഇല്ലാത്ത പ്രശ്നം.
ഇപ്പൊ ഈ കാലാവസ്ഥ വന്നുകൊണ്ട് വെള്ളം അധികമായിട്ടുള്ള പ്രശ്നമായി. ഇപ്പം വിളഞ്ഞ കൊയ്യാനായ നെല്ലിലും വെള്ളത്തിലാവുള്ളത്. അത് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഒരു ഒരു ഇതാണ്. മറ്റേ ഈ സമയത്ത് ഈ മകരമാസം ഒന്നും മഴ പെയ്യില്ല. പണ്ട് അങ്ങനെ മഴ കൂടിയാലും ആ സമയത്തുള്ള മഴ പിന്നെ കൃഷിക്ക് ഏറ്റവും വലിയ മോശമാണ്. നീ കാപ്പി കുടിക്കലുണ്ടാ? കാപ്പി ചായ എന്നാ കുടിക്കല്?
ചായ മതി.
കാപ്പി കുടിക്കല്ലേ?
കാപ്പി വെച്ചാ
എന്ത് കള വെച്ചതാ? പിന്നെ കാലാവസ്ഥ, കാലാവസ്ഥ വ്യതിയാനം പണ്ട് കാലത്ത് വെച്ചാൽ നമ്മൾ പറയും വിചാരിച്ച പിന്നെ സമയമാകുമ്പോൾ ഇന്ന് മഴ പെയ്യും, ഇടവപ്പാതി മനുഷ്യൻ ഇടവപ്പാതി മഴയുണ്ടായിരിക്കും. അത് കൃത്യമായിട്ട് പെയ്യും. ആ പെയ്ത് ഇടവം അതിന് മുമ്പേ നമ്മൾ ഞാറിടും, മേളമാസം ഞാറിടും വിത്ത്. മേളമാസം മുതൽ വിഷു കണ്ടിട്ട് വിഷുക്കണി കണ്ട് കഴിഞ്ഞ് ഒന്നാം തീയതി രണ്ടാം തീയതി വിഷു കഴിഞ്ഞ് രണ്ടാം തീയതി വിത്ത് കൊടുത്ത് പോകും. വിഷു ഒന്നാം തീയതി നമ്മളെന്താ പണിക്കുക, പണിക്കൃഷിയിലെ സമയത്ത് വിത്ത് എല്ലാം അളന്ന് റെഡിയാക്കി ചാക്കെട്ടി വെച്ച് തോരയും ചോളം കൂട്ടി പെരക്കി ചാക്കെട്ടി വെക്കും. വെളുപ്പിന് എണീറ്റ് പോണ്ടേ, വെളുപ്പിന് എണീറ്റ് നാല് പുറത്തെല്ലാവരും വിളിച്ച് കുറേ കൊളുത്തും വെള്ളവും കഴിഞ്ഞ് ഇതെല്ലാമായിട്ട് പിന്നെ അമ്മയും വൈകുന്നേരം വരും, അച്ഛനും ഞങ്ങളെല്ലാം കൂടി പനമ്പാളാകാൻ പോകും. അന്നേ അന്നേ പനമ്പാളുന്ന സാധനം വരിയുണ്ട്, അച്ഛൻ വിത്ത് കിട്ടും, ഞങ്ങൾ പനമ്പാളും അവിടെ തന്നെ ഈ കുളുത്തുമ്പളെല്ലാം പോയി കുടിക്കും. അത് പനക്കൃഷി. പിന്നെ അപ്പോൾ അത് കഴിയും, അത് വാഴി കഴിയുമ്പോഴേക്ക് കണ്ടത്തിൽ ഞാറിടും. മേടം മാസം മേടം പകുതി ആകുമ്പോഴേക്ക് വിത്തിടാൻ തുടങ്ങും. മേടം ചെറുത് വീണ ഈടിയെല്ലാം പിന്നെ മീനത്തിനെ ആറിടും. എടാ ഈ നമ്മൾ ഈ കണ്ടില്ല പെരുവണ്ണമുണ്ടല്ലേ, അവിടെ മീനത്തിനെ ആറിടും. മേടം ആദ്യത്തെ മഴക്ക് ഇടനാട്ടി വെക്കും.
ഇവിടെ വയലുണ്ടായിരുന്നു,
ഇവിടെ ഈ തായ വയൽ, വീണുവിൻ്റെ വയലില്ലേ ഇപ്പോഴത്തെ ആ സ്ഥലം, ഇതുമല്ല ഇവിടുന്ന് ഇത് കറക്കണ്ടാന്ന് ഇതിൽ ആകാശ നാട്ടി വെക്കുന്ന സ്ഥലമാണ്, കർക്കിടമാസം ഇവിടെ നാട്ടി വെക്കുക. അവിടെ പിന്നെ മീനമാസം ഞാറിട്ടാൽ ആദ്യത്തെ മണക്ക് വെള്ളായി, അവിടെ ഇത് ഞാട്ടി കഴിയുമ്പോൾ അപ്പുറത്തെ കള്ളത്തിലാകും. അങ്ങനെ പിന്നെ വൈക്കും വഴി നാട്ടി കഴിയും, ഇവിടെ മീനാകുമ്പോഴേക്ക് നാട്ടി കഴിയും. പിന്നെ കർക്കിടമാസം ആകുമ്പോഴേക്ക് നെല്ലിങ്ങനെ വളരാം, കർക്കിടമാസത്തിൽ മുളക്കല്ല നെല്ലിങ്ങനെ വളരുക. പിന്നെ ചിങ്ങാത്തരാകുമ്പോഴേക്ക് ചിങ്ങ പിന്നെ നെല്ലിയെല്ലാം പാവപ്പെട്ട് വരും. കന്നിമാസം ആകുമ്പോൾ മൂരാനാവും, അത് ഒന്നാം വിള അങ്ങനെ കഴിയും. ഒന്നാം വിള അത് മൂർന്ന് വാടുന്ന രണ്ടാം വിള തുടങ്ങുക.
പിന്നെ ഒരു പണ്ടത്തെ ഒരു നാട്ടിപ്പാട്ടോട് രണ്ടു വരി മതി, രണ്ടു വരി ഏതെങ്കിലും
പണ്ടത്തെ നാട്ടിപ്പാട്ട്, തച്ചോളി മേ പേലേ കുഞ്ഞോദേനൻ, പിന്നെ എന്തല്ല തച്ചോളി മേ പേലെ കുഞ്ഞോദേനൻ, മറന്നു തച്ചോളി പാട്ടാണ് അധികം പാടുക.
ഓർമ്മയില്ല.
ചുമ്മാണം മേലെ ഉണ്ണിയാർച്ച ഗുണം കഴിഞ്ഞങ്ങ് ഉറക്കമായി, ഉറക്കത്തെ സ്വപ്നവും കണ്ടു പെണ്ണ് അയ്യപ്പൻ കാവിൽ വിളക്കല്ലാണ്. അങ്ങനെ എന്താ പാടിക്കും ഈച്ചിട്ട് വെച്ച് ചിലപ്പോൾ നാട്ടിപ്പാട്ട് പാടി അങ്ങനെ അവധി കുറേ വരികളുണ്ട്, ഇപ്പം എല്ലാം മറന്നു.
പുലരുവാനേഴരാറാവുള്ളപ്പോൾ ഞെട്ടി ഉണേരുന്നു ഉണ്ണിയാർച്ച, പൂങ്കോടി ചാത്തൻ്റെ കൂവൽ കേട്ടു പടയാളി മൂറ്റത്തും വന്നിറങ്ങി, വറുകൂന്തൽ നന്നായി കൂടഞ്ഞു കെട്ടി അടകൾ നന്നായി കൂടഞ്ഞുടുത്തു, തൂര്യ ഭഗവാനു വെള്ളെറിഞ്ഞു മുറ്റമാടി കുന്നേ ചൂലെടുത്തു, മുറ്റമാടിയും കാഴിച്ച വേളും അടുക്കള പൂങ്കാവിൽ വന്നോളുന്നേ, വലുതാക കഞ്ഞിക്കൂ വെള്ളം വെച്ചു അളവൻ കൊണ്ട വെള്ളോട്ട് കഞ്ഞാറ്റിയരിയെടുത്തു, അളവൻ കൊണ്ട അഞ്ഞഴിയളന്നു നീരിൽ കഴുകി പാദം വരുത്തി, പാലിൽ കഴുകി മായം വരുത്തി, അയ്യുമേ വേഗമാടുപ്പത്താക്കി അതിനൊരു കറിയുമോരുക്കി വെണ്ണി പല.
കൃഷിയെ മറക്കുന്ന, കാർഷിക സംസ്കാരത്തെയും സമ്പന്നതയെയും മറക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് ഈ വാക്കുകൾ ഒരു പ്രചോദനമാവട്ടെ. പഴയ കൃഷിരീതിയെയും അതിനോടനുബന്ധിച്ച കൃഷി കാര്യങ്ങൾ നമ്മളോട് സംവദിച്ച നാരായണേട്ടനും ഞാൻ നന്ദി പറയട്ടെ.